ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കേരളത്തിൽ. തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണനയിലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷ പദവി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഏറ്റെടുക്കും. കാശി തമിഴ് സംഗമത്തിന്റെ നാലാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. ചിലിയിൽ നടക്കുന്ന FIH ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിൽ നമീബിയയെ എതിരില്ലാത്ത 13 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ദിത്വാ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധു ദൌത്യത്തിലൂടെ എല്ലാ സഹായവും തുടരുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും മഹാസാഗർ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന നാവികസേനാ ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി എത്തുന്ന പ്രധാന നാവിക അഭ്യാസം നാളെ വൈകുന്നേരം 4:30 മുതൽ നടക്കും. നാളെ ലോക്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി മറ്റന്നാൾ രാവിലെ ഡൽഹിക്ക് മടങ്ങും. നാവിക അഭ്യാസത്തിന് മുന്നോടിയായി ഇന്നലെ ശംഖുമുഖം ബീച്ചിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ പോർവിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയായി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അനാവരണം ചെയ്യുന്ന കലാപരിപാടികളോടെയായിരുന്നു തുടക്കം. സേനയുടെ മ്യൂസിക്കൽ ബാൻഡ് സംഗീത വിരുന്നൊരുക്കി. പിന്നാലെ ഇന്ത്യയുടെ പോർക്കപ്പലുകൾ തീരക്കടലിൽ വിസ്മയ കാഴ്ചയൊരുക്കി. എല്ലാ പോർക്കപ്പലുകളും തീരക്കടലിൽ ദീപാലംകൃതമായി അണിനിരുന്നതോടെ റിഹേഴ്സലിന് സമാപനമായി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കും. നാളെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അധ്യക്ഷ പദവി ഏറ്റെടുക്കും. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഇന്ത്യയുടെ മികവിനെ ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നേട്ടം എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും രാജ്യത്തെ ഓരോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അഭിമാനകരമാണെന്നും ശ്രീ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു.
आज पूरा विश्व जानता भी है भारत में स्वतंत्र निष्पक्ष एवं पारदर्शी चुनावों के सफल संचालन को आज पूरा विश्व जानता भी है और इसीलिए विश्व के 37 जनतांत्रिक देशों के प्रतिष्ठित समूह ने अपने 30 वर्षों के इतिहास में पहली बार भारत को इंटरनेशनल आइडिया के अध्यक्ष के रूप में आमंत्रित किया है.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ലോക്സഭ പ്രക്ഷുബ്ധമായി. അതിനിടെ പാൻമസാലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും പുതിയ അധിക സെസും തീരുവയും ഏർപ്പെടുത്തുന്ന ഭേദഗതി ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചു. ലോകകപ്പ് നേടിയ വനിതാ ക്രിക്കറ്റ് ടീമിനെയും കാഴ്ച പരിമിതർക്കായുള്ള 2020 ലോകകപ്പ് കിരീടം ചൂടിയ വനിതാ ടീമിനെയും സഭ അഭിനന്ദിച്ചു. സ്പീക്കർ അഭിനന്ദന പ്രമേയം അവതരിപ്പിച്ചു. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കാനെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചർച്ച രാജ്യസഭയിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചയ്ക്കുള്ള ആവശ്യം പരിഗണനയിലാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. അടൽ പെൻഷൻ യോജനയിൽ ചേർന്നവരുടെ എണ്ണം 8.34 കോടി കവിഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മൊത്തം വരിക്കാരിൽ 48% വനിതകളാണ്. രാജ്യത്തെ HIV അണുബാധകളിൽ 32% കുറവും എയ്ഡ്സ് അനുബന്ധ മരണങ്ങളിൽ 69% കുറവും രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും ടെലികോം വകുപ്പ് വികസിപ്പിച്ച സൈബർ സുരക്ഷാ ആപ്പ് സഞ്ചാർ സാഥി മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് നിർദ്ദേശം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർദ്ദേശം നടപ്പാക്കി 120 ദിവസത്തിനുള്ളിൽ വകുപ്പിന് റിപ്പോർട്ട് നൽകണം. വ്യാജ ഹാൻഡ്സെറ്റുകൾ ഒന്നിലധികം ഫോണുകളിൽ ഒരേ IMEI നമ്പർ ഉപയോഗിക്കൽ, വ്യാജ സിം കാർഡ്, വ്യാജ കണക്ഷനുകൾ തുടങ്ങിയ തട്ടിപ്പുകൾ തടയാനും നഷ്ടപ്പെട്ട ഫോണുകൾ ട്രാക്ക് ചെയ്യാനും ഉതകുന്ന ആപ്പാണിത്. ഡൽഹി കാർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുകശ്മീരിലും ഉത്തർപ്രദേശിലും വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ, ലഖ്നൌ ഉൾപ്പെടെ 8 ഇടങ്ങളിൽ പരിശോധന നടത്തിയതായി NIA അറിയിച്ചു. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സമുദ്രാതിർത്തി പങ്കിടുന്ന പ്രധാന അയൽരാജ്യം എന്നതിലുപരി ദീർഘകാല സുഹൃത്തായാണ് തായ്ലന്റിനെ ഇന്ത്യ കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ തായ്ലന്റ് വിദേശകാര്യമന്ത്രി സിഹാസക് ഫുവാങ് കെറ്റ്കിയോവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും തായ്ലന്റും ചരിത്രപരമായ ബന്ധങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയവും തായ്ലന്റിന്റെ ആക്ട് വെസ്റ്റ് നയവും അനുപൂരകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. നമോഘട്ടിൽ ഇന്ന് വൈകിട്ടാണ് പരിപാടി. കാശി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പരമ്പരാഗത കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടികളും അരങ്ങേറും. വിദ്യാർത്ഥികൾ, അധ്യാപകർ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നുള്ള 1400+ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനത്തിൽ വർധന. 170,276 കോടി രൂപയാണ് നവംബറിലെ GST വരുമാനം. 2024 ഇതേ കാലയളവിലെ 169,016 കോടിയേക്കാൾ 0.76% വർധന. കേരളത്തിന്റെ ചരക്ക് സേവന നികുതി വരുമാനത്തിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2,963 കോടി രൂപയാണ് നവംബറിലെ വരുമാനം. 2024 നവംബറിലെ 2,746 കോടി രൂപയിൽ നിന്ന് 8% വർധനവാണ് ഉണ്ടായത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ഇന്നും തുടരും. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്നത് കൂടുതൽ ഊർജിതമാക്കാനായാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
നഗരപ്രദേശങ്ങളിൽ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായി BLOമാർ അറിയിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. ഇതിനിടയിലും പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നേറുകയാണ്. പൂരിപ്പിച്ച ഫോമുകൾ പരമാവധി വേഗത്തിൽ തിരികെ നൽകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡിജിറ്റലൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,39,1963 തിങ്കളാഴ്ച വൈകിട്ട് വരെയുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് 1 ആഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ഇത്തവണ 75,644 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 39,609 സ്ത്രീകളും 36,034 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് വാർഡിലാണ് ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്നത്. ശരാശരി സ്ത്രീ സ്ഥാനാർത്ഥി പ്രാതിനിധ്യം ഇത്തവണ 52.36%. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിലായി 13 വോട്ടെണ്ണൽ. കേരളത്തിലെ പശ്ചാത്തല അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 96,000 കോടി കിഫ്ബി വഴി മുഖേന ചെലവഴിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റാർട്ടപ്പ് പരദീസയായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിലെ ഒരു പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ദേശീയപാതാ വികസനത്തിന് മാത്രം 5,600 കോടി രൂപ നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലിയിൽ നടക്കുന്ന FIH ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ജയം. നമീബിയെ എതിരില്ലാത്ത 13 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഹിന ബാനുവും കനികയും ഹാട്രിക് നേടി. ജർമ്മനി, അയർലൻഡ്, നമീബിയ ടീമുകൾക്കൊപ്പം പൂൾ സിയിലാണ് ഇന്ത്യ മത്സരിക്കുന്നത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ജർമ്മനി അയർലൻഡിനെ പരാജയപ്പെടുത്തി. നാളെ ജർമ്മനിക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കേരളത്തിൽ. തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണനയിലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷ പദവി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഏറ്റെടുക്കും. കാശി തമിഴ് സംഗമത്തിന്റെ നാലാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. ചിലിയിൽ നടക്കുന്ന FIH ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിൽ നമീബിയെ എതിരില്ലാത്ത 13 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.